യേശുവും മതനേതാക്കന്മാരും ഉണ്ടായ സംഘട്ടനം നാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അതെ, മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം വരെ നാം പഠിച്ചു കഴിഞ്ഞു. എന്നാൽ 23-ാം അധ്യായത്തോടെ ഈ സംഘട്ടനം അവസാനിക്കുന്നതാകുന്നു നാം കാണുന്നത്. യേശു പരീശന്മാരെയും ശാസ്ത്രിമാരെയും മറ്റ് മതനേതാക്കന്മാരെയും കുറിച്ച് പുരുഷാരത്തിന് മുന്നറിയിപ്പ് നൽകുകയും അവരുടെ നിന്ദ്യമായ അവസ്ഥയെക്കുറിച്ച് വിളിച്ചറിയിക്കുകയും ചെയ്യുന്നു. പിശക് പറ്റാത്ത പദങ്ങൾ ഉപയോഗിച്ച് യേശു അന്നത്തെ മതനേതാക്കന്മാരെ ആക്ഷേപിച്ചു. അവരുടെ ചെയ്തികളെ അവൻ നഖസിദ്ധാന്തം വിമർശിച്ചു. ഇവിടെ യേശു ഉപയോഗിച്ചിട്ടുള്ളതിനേക്കാൾ വ്രണപ്പെടുത്തുന്ന വാക്കുകൾ അവൻ്റെ നാവിൽ നിന്നും മറ്റൊരിക്കൽ പോലും വന്നിട്ടില്ല. ഇത് ഒരു കരുണയും കാണിക്കാത്ത കുറ്റപ്പെടുത്തൽ തന്നെയാണ്. ആവശ്യം പോലെ സമയം കൊടുത്തതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നോർക്കണം. 22-ാം അധ്യായത്തിൽ നിന്നും നാം 23-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ താങ്കളുടെ തോലുരിയുന്നത് പോലെ തോന്നും. അതുപോലുള്ള വാക്കുകളാണ് ഈ മനുഷ്യരോട് കർത്താവ് പറയുന്നത്. ആദ്യത്തെ 12 വാക്യങ്ങളിൽ നാം കാണുന്നത് യേശു പരീശന്മാരെക്കുറിച്ചും ശാസ്ത്രിമാരെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകുകയാണ്. പരീശന്മാരുടെ ശക്തി കേന്ദ്രമായ ദേവാലയത്തിൽ വെച്ചാണ് യേശു അവരെ പരസ്യമായി വിമർശിച്ചത്. 23-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ നാം കാണുന്നു, അനന്തരം യേശു പുരുഷാരത്തോടും തൻ്റെ ശിഷ്യന്മാരോടും പറഞ്ഞത്, ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നു. ഈ മതനേതാക്കന്മാർ അധികാരസ്ഥാനത്തിരിക്കുന്നവരായിരുന്നു. പഴയ നിയമ തിരുവെഴുത്തുകളെ കൈകാര്യം ചെയ്തിരുന്നത് അവരായിരുന്നു. അവർക്ക് യാതൊരു അവകാശവും ഇല്ലാത്തത് അവർ കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇന്നത്തെ അവസ്ഥയും ഇതിൽ നിന്നും വിഭിന്നമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇന്നത്തെ ക്രിസ്തീയ സഭയിലെ പല നേതാക്കന്മാരും യേശുവിൻ്റെ സമയത്തെ മതനേതാക്കന്മാരുടെ കൂട്ടല്ലേ? വിശദീകരണത്തിലേക്ക് ഞാൻ കടക്കേണ്ടതുണ്ടോ? നേതൃത്വ സ്ഥാനത്തെത്തുവാൻ എന്തെല്ലാം വേലകളാണ് ഇന്ന് കാട്ടിക്കൂട്ടുന്നത്? അധികാരസ്ഥാനങ്ങളിൽ കയറിയിരിക്കുന്നവർ തങ്ങൾക്ക് അവകാശമില്ലാത്തത് പിടിച്ചടക്കി വച്ചിരിക്കുന്നു. ജനങ്ങൾ അവരെ നോക്കുകയാണ്. എന്തിനു വേണ്ടിയെന്നറിയില്ലേ? സത്യത്തെ വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ. ആർക്കും ഉത്തരവാദിത്വമില്ലാത്ത ഒരു സ്ഥിതിവിശേഷം. 3-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്യുവിൻ, അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത് താനും, അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ, തിരുവചനം പഠിപ്പിച്ചിരിക്കുന്നത് പോലെ ചെയ്യുക അല്ലാതെ ശാസ്ത്രിമാരും പരീശന്മാരും ചെയ്യുന്നതിനെ അനുകരിക്കാതിരിക്കുക. കാരണം അവർ ദൈവവചനത്തെ അല്ല പിന്തുടരുന്നത്. മത നേതാക്കന്മാരെക്കുറിച്ച് യേശു പറഞ്ഞ പരിതാപകരമായ വിശദീകരണം ശ്രദ്ധിച്ചേ. 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്, അവർ ഖനമുള്ള ചുമടുകളെ കെട്ടി മനുഷ്യരുടെ തോളിൽ വെക്കുന്നു. ഒരു വിരൽ കൊണ്ടുപോലും അവയെ തൊടുവാൻ അവർക്ക് മനസ്സില്ല. അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം മനുഷ്യർ കാണേണ്ടതിനത്ര ചെയ്യുന്നത്. തങ്ങളുടെ മന്ത്രപ്പട്ട വീതിയാക്കി തൊങ്ങൽ വലുതാക്കുന്നു. അത്താഴത്തിൽ പ്രധാന സ്ഥലവും പള്ളിയിൽ മുഖ്യാസനവും അങ്ങാടിയിൽ വന്ദനവും മനുഷ്യർ റബി എന്ന് വിളിക്കുന്നതും അവർക്ക് പ്രിയമാകുന്നു. എന്തെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങൾ ഈ മനുഷ്യർ ആഗ്രഹിച്ചിരുന്നു. മറ്റുള്ളവർ തങ്ങളെ അംഗീകരിക്കണം എന്ന് മാത്രമായിരുന്നു ഈ നേതാക്കന്മാർ ആഗ്രഹിച്ചിരുന്നത്. മറ്റ് ജനങ്ങളിൽ നിന്ന് തങ്ങളെ വേർതിരിക്കുന്നതും തങ്ങളുടെ ഉയർന്ന പദവിയിലേക്ക് മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കുന്നതുമായ ചില മതപരമായ വസ്ത്രങ്ങൾ ധരിക്കുന്നതിലും ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിലും അവർ തൽപരരായിരുന്നു. ഇതിനെയെല്ലാം നമ്മുടെ കർത്താവ് അധിക്ഷേപിക്കുകയാണ് ചെയ്തിരുന്നത്. 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയും, നിങ്ങളോ റബി എന്ന് പേരെടുക്കരുത്. അർത്ഥം ഗുരു എന്നത്രേ. ഒരു സഭയിൽ പട്ടക്കാരൻ അല്ലെങ്കിൽ ശുശ്രൂഷകൻ ബഹുമാനവും ആദരവും അർഹിക്കുന്നു എന്നത് നിശ്ചയമാണ്. എന്നാൽ അദ്ദേഹം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനല്ല എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതാണ്. അദ്ദേഹവും താങ്കളുടെ ഒരു സഹോദരൻ മാത്രമാണ്. വസ്ത്രധാരണം വ്യത്യസ്തപ്പെട്ടതുകൊണ്ടോ പ്രത്യേക സ്ഥാനമുള്ളതുകൊണ്ടോ ഒന്നും വ്യത്യാസമില്ല എന്നോർക്കുക. ദൈവം മുൻപാകെ ദൈവമക്കളെല്ലാം തുല്യരാണെന്ന കാര്യമാണ് യേശു ഇവിടെ പഠിപ്പിക്കുന്നത്. 9-ഉം 10-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, ഭൂമിയിൽ ആരെയും പിതാവ് എന്ന് വിളിക്കരുത്, ഒരുത്തൻ മാത്രം നിങ്ങളുടെ പിതാവ് സ്വർഗസ്ഥൻ തന്നെ. നിങ്ങൾ നായകന്മാർ എന്നും പേരെടുക്കരുത്, ഒരുത്തനത്രേ നിങ്ങളുടെ നായകൻ ക്രിസ്തു തന്നെ. പിതാവ് ജീവൻ നൽകുന്നവനാണ്. ആത്മീയ കാര്യത്തിൽ ഒരു വ്യക്തിയെ പിതാവ് എന്ന് വിളിക്കുമ്പോൾ ആ വ്യക്തിയെ ആത്മീയ ജനനം നൽകുന്ന ദൈവത്തിൻ്റെ സ്ഥാനത്താക്കുകയാണ് ചെയ്യുന്നത്. ഇത് ദൈവദൂഷണമാകുന്നു. പിതാവായ ദൈവം മാത്രമാണ് ആത്മീയ ജീവൻ നൽകുന്നത്. നായകൻ എന്നാൽ അധികാരസ്ഥാനത്തിരിക്കുന്നവൻ എന്നാണ്. ഇന്ന് സഭയുടെ തലയെന്ന നിലയിൽ അധികാരസ്ഥാനത്തിരിക്കുന്ന നായകൻ ക്രിസ്തു മാത്രമാണ്. 11-ഉം 12-ഉം വാക്യങ്ങളിൽ, നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. താങ്കൾക്ക് വലിയവനാകുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ താങ്കൾ എല്ലാവരുടെയും ദാസനാകേണം. അധികാരമോഹികളായി നടക്കുന്നത് നിന്ദ്യമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളിൽ അധികാരമോഹമുണ്ടോ? ഒന്ന് സ്വയം പരിശോധിക്കില്ലേ? അടുത്തതായി നാം കാണുവാൻ പോകുന്നത് യേശു ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും എതിരെ ശാപം പ്രഖ്യാപിക്കുന്നതാണ്. ദൈവവചനത്തിൽ മറ്റെങ്ങും കാണാത്ത വിധത്തിലുള്ള കർക്കശമായ ഭാഷയാണ് സൗമ്യനായ യേശു ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നാം കാണുന്നു. കർത്താവായ യേശു ക്രിസ്തു പാപത്തെ കുറ്റം വിധിച്ച ഗൗരവത്തിൽ പഴയ നിയമ പ്രവാചകന്മാരാരും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും വരുവാൻ പോകുന്ന ആ ശാപത്തെ യേശു പ്രഖ്യാപിക്കുന്നത് ഇനിയും ശ്രദ്ധിച്ചാലും ഇത് ശക്തമായ ഭാഷയാണ്. 13-ാം വാക്യം, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു. നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നതുമില്ല. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങൾ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായരൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങൾക്ക് കടുമയേറിയ ശിക്ഷാവിധി വരും. ഈ ഭാഗത്ത് ഹാ കഷ്ടം എന്ന പ്രയോഗം 8 പ്രാവശ്യം ഉപയോഗിക്കുന്നു. ശാസ്ത്രിമാരെയും പരീശന്മാരെയും കപടഭക്തിക്കാർ എന്ന് 7 പ്രാവശ്യം സംബോധന ചെയ്യുന്നു. അവരുടെ തെറ്റായ നേതൃത്വം കൊണ്ട് മറ്റുള്ളവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി അവർ അടയ്ക്കുന്നു എന്നവൻ കുറ്റപ്പെടുത്തുന്നു. 14-ും 15-ും വാക്യങ്ങളിൽ നാം കാണുന്നത് കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു. ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യൻ ആക്കുന്നു. വേറെ വിധത്തിൽ പറഞ്ഞാൽ ഈ മനുഷ്യർ നീണ്ട നീണ്ട പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചു, പക്ഷേ തങ്ങളുടെ ഇടപാടുകളിൽ അവർ ഹൃദയശൂന്യരും വക്രബുദ്ധിക്കാരുമായിരുന്നു. ഭക്തി കളിക്കുന്നതിന് ഒരു കുറവും ഇല്ലായിരുന്നു. മനുഷ്യരുടെ മുൻപിൽ വളരെയധികം ഭക്തി നടിച്ചിരുന്നു. അതെ, എത്ര ശോചനീയമായ ഒരു സ്ഥിതിയായിരുന്നു ഈ കൂട്ടർക്കുണ്ടായിരുന്നത് എന്നിവിടെ കാണുവാനായിട്ട് സാധിക്കും. 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് ഒരുത്തൻ ചെയ്യുന്ന സത്യം നിറവേറ്റുവാൻ അവൻ പരാജയപ്പെട്ടാൽ അവൻ കുറ്റക്കാരനാകും. സത്യം ചെയ്താൽ അത് അതുപോലെ തന്നെ സത്യമായി സൂക്ഷിക്കണം എന്ന് കർത്താവ് പഠിപ്പിക്കുന്നതാണ്. പരീശന്മാർ പഠിപ്പിച്ചിരുന്നത് എന്തെന്നാൽ, താങ്കൾ ദേവാലയത്തെയോ യാഗപീഠത്തെയോ ചൊല്ലി സത്യം ചെയ്താൽ ആ സത്യം അതുപോലെ സൂക്ഷിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പോലും. പക്ഷേ ദേവാലയത്തിലെ പൊന്നിനെ ചൊല്ലിയോ യാഗപീഠത്തിലെ യാഗവസ്തുവിനെ ചൊല്ലിയോ സത്യം ചെയ്താൽ താങ്കൾ അത് നിവർത്തിക്കുവാൻ കടപ്പെട്ടവനാകുന്നു എന്നാണ്. ഇവർ സത്യത്തിൽ ചെയ്തിരുന്നത് തലനാരിഴ കീറുകയായിരുന്നു. ഭൗതിക വസ്തുക്കൾക്കാണ് അവർ പ്രാധാന്യം കൊടുത്തിരുന്നത്, അല്ലാതെ ആ വസ്തുക്കൾ ഉപയോഗിച്ചിരുന്ന ആത്മീയ ഉദ്ദേശങ്ങൾക്കല്ലായിരുന്നു. ഇതിനകത്തും സ്വാർത്ഥ താല്പര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. സത്യമാകുന്ന ദൈവത്തെ ആ മനുഷ്യർ തങ്ങളുടെ സൗകര്യം പോലെ മാറ്റിമറിക്കുവാൻ ശ്രമിക്കുന്നു. ഇന്നും ഈ ധാരണയില്ലേ? ചില സ്ഥലങ്ങളിൽ ഭക്തി കൂടുതലും ചില സ്ഥലങ്ങളിൽ തോന്നിയതുപോലെയും ആകാം എന്ന ചിന്ത. പള്ളിയിലെ ഭക്തി വെളിയിൽ വേണ്ട എന്ന ചിന്ത. ദൈവത്തെ വാസ്തവത്തിൽ ഇത് അസത്യവാദിയാക്കുകയാകുന്നു എന്നാണ് കർത്താവ് വളരെ ശക്തമായി അവരോട് പറയുന്നത്. 23-ും 24-ും വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ ഭക്തന്മാരുടെ 5-ാമത്തെ കുറ്റം കാണാവുന്നതാണ്. ന്യായ പ്രമാണത്തിലെ വില കുറഞ്ഞതും ചെറുതുമായ കാര്യങ്ങളിൽ ഈ നേതാക്കന്മാർ ഭയങ്കര കർക്കശക്കാരായിരുന്നു. അതേസമയം ആചരിക്കേണ്ട അതിപ്രധാന സംഗതികൾ അവർ സൗകര്യപൂർവ്വം ഉപേക്ഷിച്ചു. അതിന് മുടന്തൻ ന്യായങ്ങൾ അവർ കണ്ടുപിടിക്കുകയും ചെയ്തതായി നാം മനസ്സിലാക്കുന്നു. ഭൗമികമായ അനുസരണം അനുസരണമേ അല്ല. കർത്താവ് പറയുന്നത് ശ്രദ്ധിക്കൂ. 23-ാം വാക്യത്തിൽ കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങൾ തുളസി, ചതകപ്പ, ജീരകം ഇവയിൽ പദാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. ചെറിയ ചെറിയ സാധനങ്ങളുടെ ദശാംശം കൊടുക്കുന്നതിൽ അവർക്ക് ഭയങ്കര നിഷ്ഠയായിരുന്നു. ജീരകത്തിനും അതുപോലെയുള്ള മറ്റ് മസാലകൾക്കും ഇന്ന് വില ഉണ്ടല്ലോ. പക്ഷേ അന്നത്തെ കാലത്ത് ഇസ്രായേൽ വലിയ വില ഇല്ലാത്ത സാധനങ്ങളായിരുന്നു ഇവ. തുളസിയുടെ ദശാംശം കൊടുക്കുന്നതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഒരിക്കൽ ഞാനൊരു പള്ളിയിൽ പ്രസംഗിക്കുവാൻ ചെന്നപ്പോൾ പരസ്യത്തിനിടയിൽ അച്ഛൻ ഇപ്രകാരം പറയുന്നത് കേട്ടു. അടുത്ത ഞായറാഴ്ച ഇവിടുത്തെ ആദ്യ ഫലമാണ്. മുൻ വർഷങ്ങളിലെ പോലെ ആരും ചാമ്പയ്ക്കായും ഓമയ്ക്കായും മറ്റും ആദ്യ ഫലമായി കൊണ്ടുവരേണ്ടതില്ല. എനിക്ക് ചിരി വന്നു. ആ നാട്ടിൽ ഒരു വിലയുമില്ലാത്ത സാധനങ്ങളാണ് ഈ ചാമ്പയ്ക്കായും ഓമയ്ക്കായും. പക്ഷേ എത്ര താല്പര്യത്തോടെയാണ് മനുഷ്യർ അത് കൊണ്ടുവരുന്നതെന്നറിയാമോ? പരീശന്മാർ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഭയങ്കര ചിട്ടയായിരുന്നു. പക്ഷേ യേശു കർത്താവ് പറയുന്നത് ന്യായപ്രമാണത്തിൽ ഘനമേറിയവ നിങ്ങൾ ത്യജിച്ചു കളയുന്നു എന്ന്. ആ ഘനമേറിയവ ഈ മനുഷ്യരെ ക്രിസ്തുവിങ്കിലേക്ക് അടുപ്പിച്ചേനെ. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിലുള്ളതെല്ലാം തന്നെ ഘനമുള്ളവയാണ്. പക്ഷേ ഘനമേറിയവ എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ്. മനുഷ്യരോട് കാണിക്കുന്ന ന്യായവും കരുണയും ദൈവത്തോടുള്ള വിശ്വസ്തതയുമാകുന്നു ആ ഘനമേറിയവ. മീഖാ പ്രവചനം 6:8 നാം പഠിച്ചത്, ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിപ്പാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? യാഗത്തെക്കാളും ദശാംശത്തെക്കാളും വിലപ്പെട്ട അനുസരണം ഇതത്രേ. പ്രിയ സുഹൃത്തെ, ദൈവത്തിൻ്റെ വിശുദ്ധിയില്ലാതെ താങ്കൾ ഭക്തി കളിക്കുകയാണോ? മനുഷ്യനോടും ദൈവത്തോടുമുള്ള കടപ്പാടുകളെ മറന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്നാണോ ചിന്തിക്കുന്നത്? 24 നാം കാണുന്നത്, കുരുടന്മാരായ വഴികാട്ടികളെ, നിങ്ങൾ കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങിക്കളയുകയും ചെയ്യുന്നു. കർത്താവ് ഈ വാക്യം ഫലിതരൂപേണ പറഞ്ഞതാകുന്നു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. കർത്താവ് ഇത് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ കാണുമുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും പൊട്ടിച്ചിരിച്ചേനെ. അല്ലാത്ത പക്ഷം ഞാനൊരു ശാസ്ത്രീയ പരീക്ഷണോ ആയിരുന്നിരിക്കണം അല്ലേ? ഒരു ഗൗരവ സ്വഭാവത്തിലാണ് യേശു കർത്താവ് ഇത് പറഞ്ഞത്. പക്ഷേ ആ കൂട്ടത്തിൽ കേട്ടുകൊണ്ടിരുന്നവരിൽ, പ്രത്യേകിച്ച് പഴയ മത നേതാക്കന്മാരെ കുറിച്ച് അറിയാവുന്നവർക്ക് പലരും യേശുവിൻ്റെ അഭിപ്രായ പ്രകടനത്തിൽ ചിരിച്ചു കാണും. ചെറിയ കാര്യങ്ങളെ, നിസാര സംഗതികളെ വളരെയധികം ഊതി വീർപ്പിച്ച് കാണിക്കുന്ന പലരെയും എനിക്കറിയാം ഇല്ലേ? ഒരു പ്രിയ സഹോദരി ആഭരണം ഇടുന്നതിനെതിരായി എപ്പോഴും വാദിക്കുന്നത് ഞാൻ ഓർക്കുന്നു. ആഭരണം ഇടുന്നവരെല്ലാം നേരെ നരകത്തിലേക്ക് പോകുന്നു എന്ന് സംശയമില്ലാതെ ഗ്രഹിച്ചു വെച്ചിരുന്ന ഈ സഹോദരിയുടെ വിലപ്പെട്ട ആഭരണമായിരുന്നു യേശണി. നാക്കിനെല്ലില്ലാത്തതുപോലെ സംസാരിക്കും. ആരെക്കുറിച്ചും എന്തും എവിടെ വെച്ച് വേണമെങ്കിലും പറയാൻ ഒരു മടിയുമില്ല. ഈ സ്ത്രീയുടെ നാവിനാൽ മുറിവേറ്റ ആളുകളുടെ എണ്ണം വളരെയാണ്. പക്ഷേ വിശുദ്ധിയും വേർപാടും ഒക്കെ പറയുന്നത് കേട്ടാൽ നാക്കിനെന്ത് നീളമാണെന്നറിയാമോ? മറ്റുള്ളവരോട് മിണ്ടുവാൻ തന്നെ ഈ സ്ത്രീയുടെ അഹങ്കാരം അനുവദിക്കുന്നില്ല. കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങിക്കളയുകയും ചെയ്യുന്നു. വില കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് വില കൊടുക്കൂ സുഹൃത്തെ. ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ന്യായവും കരുണയും ദൈവത്തിലുള്ള വിശ്വാസവും. താങ്കളിൽ അത് പ്രകടമായി കാണട്ടെ. 25 നാം കാണുന്നത്, കുരുടനായ പരീശനെ, കിണ്ടി കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കേണ്ടതിന് മുമ്പേ അവയുടെ അകം വെടിപ്പാക്കുക. യേശു കർത്താവ് ഇവരുടെ നേരെ ആരോപിക്കുന്ന 6 കുറ്റം, അവർ പുറമേയുള്ള ഒരു മതത്തിൻ്റെ പിൻപേ മാത്രമാകുന്നു, ആന്തരികമായ ഭക്തി അവർ കാര്യമാക്കുന്നതേയില്ല. ഇത് 2 ദൃഷ്ടാന്തങ്ങളാൽ ക്രിസ്തു വിശദീകരിക്കുന്നു. ഒന്നാമതായി, പുറം വെടിപ്പാക്കിയതും അകം അഴുക്കുകൊണ്ട് നിറഞ്ഞതുമായ ഒരു പാത്രത്തോടെ യേശു അവരെ ഉപമിക്കുന്നു. 2, പുറം വെള്ളതേച്ച ശവക്കല്ലറയോട് മത നേതാക്കന്മാരെ യേശു ഉപമിക്കുന്നു. ഇന്നത്തെ സാധാരണ സഭകളുടെ ഒരു വ്യക്തമായ ചിത്രമാകുന്നു ഇവിടെ ലഭിക്കുന്നത്. മിക്കവാറും ആരാധനാ സ്ഥലങ്ങളിൽ ഇതല്ലേ കാണുവാൻ കഴിയുന്നത്? ഇന്ന് കിണ്ടി കിണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുവാൻ പ്രയാസമാണെങ്കിൽ ജഗ്ഗും പ്ലേറ്റും ആകട്ടെ, ഇവയുടെ പുറം തേച്ച് മിനുക്കി വെച്ചിരിക്കുകയാണ്. ആ ആരാധന കണ്ടോ, എന്തൊരു രസമാണെന്നേ. സകലതുമുണ്ട്, ഓരോ ആചാരവും മുറതെറ്റാതെ നടക്കുന്നുണ്ട്. നല്ല ഒന്നാന്തരം ഗായക സംഘം, എല്ലാവർക്കും ഒരുപോലെയുള്ള കുപ്പായം, അവരുടെ പാട്ടും പാടിയുള്ള വരവ് കണ്ടാൽ ഓ, ദൈവം പിന്നെ ഒറ്റ ഒരിടത്തും പോകില്ല, ഇവിടെ മാത്രമേ നിൽക്കൂ എന്നാണ് ഇവർ കരുതുന്നത്. പക്ഷേ ആരാധന കഴിഞ്ഞ് കമ്മിറ്റി ഒന്ന് കൂടണം അടിപിടി കാണണമെങ്കിൽ. കയ്യസൂരി കൊടുത്ത കൈകൊണ്ട് തന്നെ അടിക്കുവാനും മടിയില്ലാത്ത കമ്മിറ്റിക്കാർ. പുറം വെടിപ്പാക്കിയ പാത്രം, ആ ചിരിയും സംസാരവും ഒന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ. എത്ര ഭക്തി നിർഭരമായ ഇടപെടൽ, പഞ്ചാര വാക്കുകൾ, പക്ഷേ ഉള്ളിൽ പാപത്തെ ഉപേക്ഷിച്ചിട്ടില്ല. അവരുടെ ചെയ്തികളെ പാപം എന്ന് വിളിക്കുന്നത് തന്നെ ഇക്കൂട്ടർക്കിഷ്ടമില്ല. പുറമേയുള്ള ആചാരങ്ങൾ ഒന്നും തന്നെ മനുഷ്യൻ്റെ ആന്തരിക അശുദ്ധിയെ നീക്കുവാൻ ഉതകുന്നതല്ല. പുറമേ വെടിപ്പാക്കിയത് കൊണ്ട് പാത്രം ഉപയോഗിക്കുവാൻ കഴിയില്ല. പരീശന്മാർ യാഥാർത്ഥ്യത്തിന് പകരം ആചാരങ്ങളും വിശ്വാസത്തിന് പകരം ക്രമങ്ങളും ദൈവത്തിന് പകരം പ്രമാണങ്ങളും കൊണ്ടുവന്നു. അടുത്ത വാക്യം തന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. 26 നാം കാണുമ്പോൾ, കുരുടനായ പരീശനെ, കിണ്ടി കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കേണ്ടതിന് മുമ്പേ അവയുടെ അകം വെടിപ്പാക്കുക. എത്ര പ്രാവശ്യം കർത്താവ് ഇവരെ ഇത് വിളിക്കുന്നില്ലേ? യേശു കർത്താവ് ഇവിടെ പറഞ്ഞതിനെ തെറ്റിദ്ധരിക്കരുത്. പുറം വെടിപ്പാക്കേണ്ടതില്ല എന്ന് കർത്താവ് പറയുന്നില്ല, പക്ഷേ അകം അഴുക്കായിരിക്കുകയും പുറം വെടിപ്പാക്കി വെക്കുകയും ചെയ്യുമ്പോൾ താങ്കൾ തെറ്റായ ഒരു ധാരണയാകുന്നു നൽകുന്നത്. അകം വെടിപ്പാക്കിക്കൊണ്ടാണ് ആരംഭിക്കേണ്ടത്. 27-ാം വാക്യത്തിൽ, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം, വെള്ള തേച്ച ശവക്കല്ലറകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. അവ പുറമേ അഴകായി ശോഭിക്കുന്നെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. നമ്മുടെ കർത്താവ് ഉപയോഗിച്ചിട്ടുള്ളതിലേക്കും ഭയാനകമായ വ്യാഖ്യാലങ്കാരങ്ങളായിട്ടാണ് ഞാനിതിനെ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ വാക്യത്തിൽ ഞാൻ ഓർപ്പിച്ചത്, പുറം വെടിപ്പായും അകം അഴുക്കായും ഇരിക്കുന്ന കിണ്ടികിണ്ണങ്ങൾ ഇന്നത്തെ സാധാരണ സഭയുടെ ചിത്രമാകുന്നു എന്നത്രേ. പക്ഷേ ഈ ശവക്കല്ലറയുടെ സാദൃശ്യം സഭാംഗത്വമുള്ള ഒരു വ്യക്തിയെ കുറിക്കുന്നതല്ലേ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പുറമേ മനോഹരമായിരിക്കുന്നു, അകമേ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച അവസ്ഥ. ഭക്തിയുടെ വേഷം ധരിച്ച് ഇവർ അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളാകുവാനുള്ള ശക്തി ഇവർക്കില്ല, വേഷം മാത്രമേ ഉള്ളൂ. പൊന്ന സുഹൃത്തെ, താങ്കൾ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി എന്നുള്ള ഉറപ്പുണ്ടാകാത്തിടത്തോളം കാലം താങ്കളുടെ സഭാംഗത്വം പ്രയോജനമില്ലാത്തതാണ്. താങ്കൾ കാണിക്കുന്ന ഭക്തിയും താങ്കളുടെ ആരാധനയുമെല്ലാം വെറും കപടഭക്തി മാത്രമാണ്. നമ്മുടെ നാട്ടിൽ എന്നും എല്ലായിടത്തും ഭക്തജനപ്രവാഹമാണല്ലോ, പക്ഷേ അക്രമത്തിനും അനീതിക്കും കൂട്ടക്കൊലയ്ക്കും മദ്യത്തിനും മയക്കുമരുന്നിനും അസാന്മാർഗിക നടപടികൾക്കും എന്തെങ്കിലും കുറവുണ്ടോ? ഈ ഭക്തജനപ്രവാഹത്തിൽ ഉണ്ടായിരുന്നവരെ തന്നെയാണ് അവിടെയും നാം കാണുന്നത്. ഈ അടിക്കും പിടിക്കുമല്ല. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വെള്ളം മാർബിൾ പതിച്ച് അതിമനോഹരമായി നടക്കുന്ന ശവക്കല്ലറകൾ വളരെയുണ്ട്. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച ഈ പ്രിയപ്പെട്ടവർ സമൂഹത്തിൽ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുന്നത് കാണുമ്പോൾ ഹൃദയം വേദനിക്കാറില്ലേ? 28-ാം വാക്യത്തിൽ മത നേതാക്കന്മാരെ ക്രിസ്തു എത്ര ഗൗരവമായിട്ടാണ് ശകാരിക്കുന്നത്. അല്ല, അവർ തെറ്റ് ചെയ്താൽ മറ്റാരേക്കാളും അധികം അവരെയാണല്ലോ ശകാരിക്കേണ്ടത്. പ്രിയ സുഹൃത്തെ, ദൈവവചനം കൂടുതൽ പഠിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ഇന്നാളുകളിൽ താങ്കൾ പ്രതിഷ്ഠിക്കുമോ? ദൈവവചനത്തിൽ വിശ്വസിക്കുകയും ദൈവവചനത്തെ അനുസരിക്കുകയും ചെയ്യുന്ന വിശുദ്ധന്മാരെ ഇന്നാളുകളിൽ നമുക്ക് എന്തുമാത്രം ആവശ്യമാണെന്നറിയാമോ? 29 മുതലുള്ള വാക്യങ്ങളിൽ ക്രിസ്തു അന്നത്തെ മത നേതാക്കന്മാർക്ക് നേരെ ആരോപിക്കുന്ന 7-ാമത്തെ കുറ്റം നാം കാണുന്നു. ഈ വാക്യങ്ങളിൽ നാം വായിച്ചു കേട്ടത് മരിച്ചുപോയ പ്രവാചകന്മാരുടെ ഓർമ്മയ്ക്ക് അവർ എന്തെല്ലാം വേണമെങ്കിലും ചെയ്യുന്നുണ്ട് എന്നാണ്. എത്ര വലിയ ഭയഭക്തിയോടെയാണ് അവരെ ഓർക്കുന്നതെന്നറിയാമോ? പക്ഷേ ഇന്ന് അവരോടുകൂടിയുള്ള വിശുദ്ധന്മാരെ അവർ ഉപദ്രവിക്കുകയാണ്. പണ്ട് അവരുടെ പിതാക്കന്മാർ ചെയ്തത് തെറ്റാണെന്ന് ഈ ജനം പറയുന്നുണ്ട്. പക്ഷേ അവരുടെ പ്രവർത്തനം ഇന്ന് ഒട്ടും വ്യത്യസ്തമല്ല എന്നാണ് യേശു പറയുന്നത്. പിതാക്കന്മാരുടെ അളവ് നിങ്ങൾ പൂരിച്ചു കൊള്ളുവീൻ എന്ന് പറയുമ്പോൾ പഴയ കാലത്തെ പ്രവാചകന്മാരെ ഇപ്പോൾ ആദരിക്കുന്ന ഈ മത നേതാക്കന്മാർ തന്നെ ചില ദിവസങ്ങൾക്ക് ശേഷം ദൈവപുത്രനെ ക്രൂശിപ്പാൻ റോമാ ഗവൺമെന്റിനെ നിർബന്ധിക്കുമെന്ന്. 33-ാം വാക്യം ഹൃദയഭേദകം തന്നെയാണ്. പാമ്പുകളെ, സർപ്പസന്തതികളെ, നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞുപോകും? ഇനിയും ഈ മത നേതാക്കന്മാർക്ക് ഇതിനേക്കാൾ ശക്തമായ ഭാഷ ഊഹിക്കാൻ പോലും കഴിയില്ല. അവരെ സർപ്പസന്തതികളെ എന്ന് വിളിക്കുന്നത് കൊണ്ട് എന്താണ് ക്രിസ്തു അർത്ഥമാക്കിയത്? താങ്കൾ ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞുവെങ്കിൽ ദൈവം താങ്കളെ തൻ്റെ അവകാശമായി, തൻ്റെ പൈതലായി കാണുന്നില്ല. ഒരു ദൈവ പൈതലാകുവാനുള്ള ഒരേ ഒരു മാർഗം ക്രിസ്തുവിനെ കൈക്കൊള്ളുക മാത്രമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം നമുക്കൊക്കെ മനഃപ്പാഠമാണല്ലോ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം നൽകിയെന്ന്. ഈ ഭാഗത്ത് കർത്താവ് അല്പം കർക്കശമായിട്ടാണ് സംസാരിക്കുന്നത്. പലർക്കും അവൻ കുടിക്കുവാൻ തരുന്ന ചായ അല്പം കടുപ്പം കൂടിയതായിട്ടാണ് തോന്നുന്നത്. താങ്കളെ സ്നേഹിച്ചതിനാൽ താങ്കൾക്ക് വേണ്ടി മരിക്കുവാനാണ് യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. പക്ഷേ താങ്കൾ അവനെ തള്ളിക്കളയുന്ന പക്ഷം അവിടുന്ന് താങ്കളുടെ ന്യായാധിപനായിട്ടായിരിക്കും വരുവാൻ പോകുന്നത്. 36-ാം വാക്യത്തിൽ നാം കാണുന്നത് ഇതൊക്കെയും ഈ തലമുറ മേൽ വരും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. 70 യെരുശലേമിന് സംഭവിക്കുവാനിരുന്ന നാശത്തെക്കുറിച്ചാണ് യേശു ഇവിടെ പ്രവചിക്കുന്നത്. അടുത്തതായി അവൻ ചെയ്യുന്നത് എന്താണ്? വളരെ ശക്തമായി ശകാരിച്ചവൻ യെരുശലേമിനെ നോക്കി കരയുവാൻ പോകുകയാണ്. 37-38 വാക്യങ്ങളിൽ, യെരുശലേമേ, യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. നിങ്ങൾക്കും മനസ്സായില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായിത്തീരും. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യെരുശലേമിലേക്കുള്ള യേശുക്രിസ്തുവിൻ്റെ രാജകീയ പ്രവേശനത്തിൽ യെരുശലേം അവനെ തള്ളിക്കളഞ്ഞു, അവൻ യെരുശലേമിനെയും തള്ളിക്കളഞ്ഞു. പക്ഷേ ഇപ്പോൾ ആ പട്ടണത്തെ നോക്കി അവൻ കരയുകയാണ്. അവനതിനെ തള്ളിക്കളഞ്ഞു എന്നത് ശരിയാണ്, പക്ഷേ അവൻ അവരെ സ്നേഹിക്കുന്നുണ്ട്. അതിൻ്റെ മേൽ വരുന്നതായ ന്യായവിധി അറിഞ്ഞിട്ട് അവൻ കരയുകയാണ്. തകർന്ന ഒരു ഹൃദയത്തോടെയാണ് ക്രിസ്തു യെരുശലേമിനെ ശാസിച്ചത്. ചില ആളുകൾ യേശുവിനെ യിരെമ്യാ പ്രവാചകനായി തെറ്റിദ്ധരിച്ചതോർക്കുമല്ലോ. അതിൻ്റെ പ്രധാന കാരണം പഴയ നിയമത്തിൽ ജനത്തെ ശക്തമായി ശാസിക്കുമ്പോഴും അവരോടുള്ള കരുതൽ കൊണ്ട് ഹൃദയഭാരത്തോടുകൂടി കരഞ്ഞ പ്രവാചകനായിരുന്നു യിരെമ്യാവ്. പ്രസംഗിക്കുന്ന പ്രസംഗകരോട് എനിക്കുള്ള ഒരു അപേക്ഷ, നാം മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരോടൊരു കരുതലില്ലെങ്കിൽ, അവരെക്കുറിച്ച് ഭാരമില്ലെങ്കിൽ തെറ്റ് ചൂണ്ടിക്കാണിക്കാതിരിക്കുന്നതാണ് നല്ലത്. 39-ാം വാക്യത്തിൽ നാം വായിച്ചത് മത നേതാക്കന്മാർ മാത്രമല്ല ഇപ്പോൾ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും ഞെട്ടിത്തിരിഞ്ഞിരിക്കുകയാണ്. സംഭവങ്ങൾ വളരെ ആശ്ചര്യജനകമായ ഒരു വിധത്തിലായിരിക്കുന്നു എന്നവർക്ക് തോന്നുകയാണ്. യെരുശലേമിനെ തലസ്ഥാനമാക്കിക്കൊണ്ട് ക്രിസ്തു തൻ്റെ രാജ്യം സ്ഥാപിക്കുമെന്നവർ ചിന്തിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ അവൻ പറയുന്നു, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് അവർ പറയുന്നത് വരെ അവരുടെ ഭവനം ശൂന്യമായിത്തീരുകയും അവർ അവനെ കാണുകയുമില്ല എന്ന്. ഇവിടെ നാം കാണുന്ന വേറൊരു കാര്യം എന്തെന്നാൽ, ഇപ്പോൾ അവൻ ക്രൂശിലേക്ക് പോകുന്നു എങ്കിൽ തന്നെ അവൻ വീണ്ടും വരും എന്ന ഉറപ്പ് യേശു അവർക്ക് നൽകുന്നു. അതായിരിക്കും അവൻ്റെ രാജകീയ പ്രവേശനം. ആ പ്രവേശനത്തിനായിട്ടാണ് നാം ഓരോരുത്തരും കാത്തിരിക്കുന്നത്. അവൻ്റെ ആ രാജ്യത്തിൽ ചേർക്കപ്പെടുവാൻ സുഹൃത്തെ താങ്കൾ ഒരുങ്ങിയിട്ടുണ്ടോ? അതിനുള്ള പ്രാഗൽഭ്യം താങ്കൾക്കുണ്ടോ? പുറമേയുള്ള വെടിപ്പാക്കൽ കൊണ്ട് പ്രയോജനമില്ല. ക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ കർത്താവായി അംഗീകരിക്കുക, ജീവിത വിശുദ്ധിയിൽ മുൻപോട്ട് പോകുക. അതിനായി ദൈവത്തിൻ്റെ ആത്മാവ് താങ്കളെ ശക്തീകരിക്കട്ടെ, സഹായിക്കട്ടെ.